ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 22 സ്വർണം ഉൾപ്പെടെ 95 മെഡലുകളുമായി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് ആനുപാതികമാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ വളർച്ചയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്കൂൾ പരിസരങ്ങളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗസ് മുഹമ്മദിക്ക്. ഐസിസി ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ നെതർലൻഡ്സിന് 287 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ജപ്പാനെ 1-5 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ പുരുഷ ടീം സ്വർണം നേടിയത്. ഏഷ്യാഡിൽ 22 സ്വർണവും 34 വെള്ളിയും 39 വെങ്കലവും ഉൾപ്പെടെ 95 മെഡലുകളുമായി 4 സ്ഥാനത്താണ് ഇന്ത്യ. ഗെയിംസിന്റെ 13 ദിനമായ ഇന്ന് അമ്പെയ്ത്ത് റീകർവ് പുരുഷ വിഭാഗത്തിൽ അതനു ധീരജ് തുഷാർ സഖ്യം വെള്ളിയും വനിതാ വിഭാഗത്തിൽ അങ്കിത ഭജൻ കൌർ സിമ്രൻജിത് കൌർ സഖ്യം വെങ്കലവും നേടി. ബ്രിഡ്ജ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം വെള്ളി മെഡൽ സ്വന്തമാക്കി. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനയുടെ ലീ ഷിഫെങ്ങിനോട് പരാജയപ്പെട്ട HS പ്രണോയ് വെങ്കലം നേടി. ഗുസ്തിയിൽ സോനം മല്ലിക്കും കിരൺ ബിഷ്ണോയും വെങ്കലം നേടി. സെപാക് ടക്രോ മത്സരത്തിൽ തായ്ലന്റിനോട് പരാജയപ്പെട്ട ഇന്ത്യൻ വനിതകൾ വെങ്കലം സ്വന്തമാക്കി. ക്രിക്കറ്റ് സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 9 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷന്മാരുടെ കബഡിയിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. ഏഷ്യൻ ഗെയിംസ് മറ്റന്നാൾ സമാപിക്കാനിരിക്കെ മെഡൽ നേട്ടം 100 മറികടക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് ആനുപാതികമാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ വളർച്ച എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര സൈബർ കോൺഫറൻസായ കൊക്കൂണിന്റെ 16 പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ സൈബർ കുറ്റങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക, ഇന്റർനെറ്റ് ഉപയോഗത്തിന് നിയമങ്ങൾ കൊണ്ടുവരിക, കുടുംബാംഗങ്ങൾക്കിടയിൽ തുറന്ന ആശയവിനിമയത്തിനുള്ള സാഹചര്യമൊരുക്കുക, വ്യക്തിപരമായ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പരിശീലനം നൽകുക തുടങ്ങിയവ സുപ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓൺലൈൻ കുറ്റകൃത്യങ്ങളിലൂടെ വയോധികർക്ക് പണം നഷ്ടമാകുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ ധനനയ സമിതി തീരുമാനിച്ചതായി RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. ഇതോടെ വായ്പാ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരും. 52nd GST കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിജ്ഞാൻ ഭവനിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കും. സ്കൂൾ പരിസരങ്ങളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തിയതായി മന്ത്രി വീണ ജോർജ്. സ്കൂൾ പരിസരത്ത് വിൽക്കുന്ന മിഠായികളിലും സിപ്പപ്പുകളിലും കൃത്രിമ നിറം ചേർത്ത് വിൽക്കുന്നവരെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ ഡ്രൈവിൽ 2792 സ്ഥാപനങ്ങളിൽ പരിശോധനകൾ പൂർത്തിയാക്കി. 81 കടകൾക്കെതിരെ അടച്ചുപൂട്ടൽ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നതായി കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൃഷി വികാസ് യോജന വഴി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള പ്രോജക്ട് റിപ്പോർട്ട് കേരളം തയ്യാറാക്കുകയോ സമർപ്പിക്കുകയോ ചെയ്തില്ല എന്നും മന്ത്രി ആരോപിച്ചു. നെല്ല് സംഭരണം, വിതരണം തുടങ്ങിയവ സംബന്ധിച്ചുള്ള കണക്കുകളും കേരളം നൽകുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വിമർശനം ഉന്നയിച്ചു. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗസ് മുഹമ്മദിക്ക്. ഇറാനിൽ സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾക്കാണ് പുരസ്കാരം. നൊബേൽ സമാധാന പുരസ്കാരം നേടുന്ന 19th വനിത കൂടിയായ നർഗസ് മുഹമ്മദി നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. നോർവീജിയൻ നൊബേൽ സമിതിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. VFPCK മുഖേനയുള്ള കൊപ്ര സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉത്തരവിട്ടു. കരാർ നൽകിയ ഏജൻസിയെ സംബന്ധിച്ച ആരോപണങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കാർഷിക ഉൽപാദന കമ്മീഷണറെ ഇതിനായി ചുമതലപ്പെടുത്തി. VFPCK മുഖേനയുള്ള കൊപ്ര സംഭരണത്തിൽ പ്രസ്തുത ഏജൻസിയുടെ പ്രവർത്തനം അതുവരെ നിർത്തിവെയ്ക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. നിയമന കോഴയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകേസിൽ അറസ്റ്റിലായ അഖിൽ സജീവിന്റെ അക്കൌണ്ടിൽ പണം ഉണ്ടായിരുന്നില്ലെന്നും ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണെന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. CITU ഓഫീസിൽ 2,20,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലും സ്പൈസസ് ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1,40,000 രൂപ തട്ടിയ കേസിലുമാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തേനിയിൽ നിന്നും അഖിൽ സജീവിനെ അറസ്റ്റ് ചെയ്തത്. ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസുൾപ്പെടെ ആറോളം കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. 2025 സംസ്ഥാനത്തെ 2000 റേഷൻ കടകൾ കെ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ. നെടുമങ്ങാട് താലൂക്കിലെ കല്ലാറിൽ പ്രവർത്തിക്കുന്ന 250 നമ്പർ റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുൻ എംഎൽഎയും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ആനത്തലവട്ടം ആനന്ദിന്റെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. എ കെ ജി സെന്ററിൽ ഇന്ന് പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ അട്ടപ്പാടിയിലെ ഗോത്രമേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഫിലിം ക്ലബ്ബുകൾ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
അട്ടപ്പാടിയിലെ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് സ്കൂളുകളിൽ ഫിലിം ക്ലബ്ബുകൾ ആരംഭിക്കുന്നത്. കുട്ടികളിൽ ഭാഷാവികാസവും സാഹിത്യ സർഗാത്മക മേഖലകളിൽ താൽപര്യവും വർദ്ധിപ്പിക്കുകയാണ് ഫിലിം ക്ലബ്ബുകളുടെ ലക്ഷ്യം. ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിനിമാ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും. പ്രദർശിപ്പിച്ച സിനിമയുടെ നിരൂപണം, ആസ്വാദനം എന്നിവ കുട്ടികളോട് തയ്യാറാക്കാൻ ആവശ്യപ്പെടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ബ്ലോക്ക് തലത്തിൽ സിനിമാ ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം മട്ടത്തുകാട് ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ ഹ്രസ്വചിത്ര സംവിധായകൻ ഷിഹാസ് ഷാഹുൽ നിർവഹിച്ചു. സഹസംവിധായകൻ മിഥുൻ മുരളി, നടൻ വി മരുതൻ എന്നിവർ പങ്കെടുത്തു.
ഇടുക്കി വണ്ണപ്പുറം മുണ്ണരിങ്ങാട് മേഖലയിൽ പതിവായുണ്ടാകുന്ന കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ നടപടി. ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വനം ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. ജനവാസ മേഖലയിലും റോഡിലും ഇറങ്ങുന്ന ആനകളെ കാട്ടിലേക്ക് തുരത്താൻ പ്രദേശത്ത് വാച്ചർമാരെ നിയോഗിക്കും. ജനവാസ മേഖലയോട് അതിർത്തി പങ്കിടുന്ന വനമേഖലയിലെ ഫെൻസിംഗ് ജോലികൾ 3 മാസത്തിനകം പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഐസിസി ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ നെതർലൻഡ്സിന് 287 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 49 ഓവറിൽ 286 റൺസിന് പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നെതർലൻഡ്സ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 28 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ നെതർലൻഡ്സ് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചെത്തിയ താരങ്ങളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 4x400 മീറ്റർ റിലേയിൽ സുവർണ നേട്ടം സ്വന്തമാക്കിയ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, 4x400 മീറ്റർ വനിതാ റിലേയിൽ വെള്ളി നേടിയ ടീമിലെ ഐശ്വര്യ മിശ്ര എന്നിവരെയാണ് സായ് എൽഎൻസിപിയുടെ നേതൃത്വത്തിൽ വരവേറ്റത്. താരങ്ങളുടെ രണ്ടാം സംഘം നാളെ തിരുവനന്തപുരത്ത് എത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 364 പോയിന്റ് ഉയർന്ന് 65,996 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 108 പോയിന്റ് നേട്ടത്തിൽ 19,654 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഗ്രാമിന് 10 രൂപ ഉയർന്ന് 5,250 രൂപയും പവന് 42,000 രൂപയുമാണ് ഇന്നത്തെ വില. ബാങ്കുകളിൽ നിന്ന് 2,000 രൂപ നോട്ട് മാറ്റിയെടുക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അക്കൌണ്ടില്ലാത്ത ബാങ്കുകളിൽ ഉൾപ്പെടെ ഒരേ സമയം പരമാവധി 10 നോട്ടുകൾ മാറ്റാം. മറ്റന്നാൾ മുതൽ തിരുവനന്തപുരം അടക്കം റിസർവ് ബാങ്കിന്റെ 19 ഇഷ്യൂ ഓഫീസുകളിലൂടെ മാത്രമേ നോട്ട് മാറ്റിയെടുക്കാനാകൂ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം പേപ്പാറ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി ഉയർത്തുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സമീപവാസികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനതല വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം വനമന്ത്രി എ കെ ശശീന്ദ്രൻ മറ്റന്നാൾ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്കിന്റെയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായുള്ള വിവിധ പദ്ധതികളുടെയും പ്രഖ്യാപനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 22 സ്വർണം ഉൾപ്പെടെ 95 മെഡലുകളുമായി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് ആനുപാതികമാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ വളർച്ചയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്കൂൾ പരിസരങ്ങളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗസ് മുഹമ്മദിക്ക്. ഐസിസി ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ നെതർലൻഡ്സിന് 287 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.